ക്ഷമിക്കരുതേ, യഹോവയുടെ ഭയങ്കര നാമം ഭയങ്കരത്വ നിമിത്തം, അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തം നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചു കൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണുകാളും പുതുപ്പഴം പുരുഷന്മാരുടെയും ഉന്നതഭാവം കുനിയും, യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഒരു ഗർവവും ഉന്നതഭാവവും ഉള്ള എല്ലാത്തിന്മേലും നികളമുള്ള എല്ലാത്തിന്മേലും വരും. അവതാണ് ഹോകും ലബാനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവതാരുകളിൽ മേലും ബാശാനിലെ എല്ലാ കരുവേലകന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിൽ മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരങ്ങളിൽ മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീശ് കപ്പലുകളിന്മേലും മനോഹരമായ സകല സംഖ്യഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യന്റെ ശാഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതെയാകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ അവന്റെ ഭയങ്കരത്വം നിമിത്തം അവന്റെ മഹിമയുടെ പ്രഭനിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പൊതുകളിലും കൊടുക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വം നിമിത്തം അവന്റെ മഹിമയുടെ പ്രഭോപിന്ദ നിമിത്തം പാറകളുടെ ഗുഹരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനെലിക്കും. അരിച്ചെറിഞ്ഞും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ എന്ത് വിലമതിപ്പോളൂ. സൈന്യങ്ങളുടെ ഹോയായ കർത്താവ് യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പവും എന്ന ആധാരമൊക്കെയും വെള്ളം എന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ 50 പേർക്ക് അധിപതി മാന്യൻ മന്ത്രി കൗശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും. ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വയ്ക്കും, ശിശുക്കൾ അവരെ വാഴും. ഒരുത്തൻ മറ്റൊരുത്തവനെയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. ബാലൻ മൃതനോടും നീചൻ മാന്യനോടും കയർക്കും. ഒരുത്തൻ തന്റെ വിഗ്രഹവനത്തിലെ സഹോദരനെ പിടിച്ച് നിനക്ക് മേലക്കിയുണ്ട്, നീ ഞങ്ങളുടെ അധിപതിയായിരിക്കുക, ഈ ശൂന്യശിഷ്ടം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും. അവൻ അന്ന് കൈയുയർത്തിക്കൊണ്ട് വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല, എന്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല എന്ന ജനത്തിന് അധിപതിയായിരിക്കരുത് എന്ന് പറയും. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കാൻ യെരുശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണ്ടു പോകും. അവരുടെ മുഖഭാവവും അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെയും തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. നീതിമാന്മാരെ കുറിച്ച് അവർക്ക് നന്മ വരും എന്ന് പറയും. തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. ദുഷ്ടന് അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും. എന്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവൻ നിന്നെ വഴി തെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. യഹോവയെ ബഹുമാനിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങളെ വർദ്ധിപ്പാൻ നിൽക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരെയും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട്. എന്റെ ജനത്തെ തകർത്ത് കളയുവാനും എളിയവരെ ദുഃഖിപ്പിക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ എളപ്പാട്. യഹോവ പിന്നെയും അറിയിച്ചതെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും എരുകെട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തിത്തത്തി നടത്തിയും കാൽകൊണ്ട് ചിലമ്പലി കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളെ അലങ്കാരം, അവരുടെ നെറ്റിപ്പൊട്ടം ചന്ദ്രക്കല, കാതിലേക്കിടുക കടകം, കമണി തലപ്പാവ്, കൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മുറുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, ചുരിക്കുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം ബ്രിട്ടും സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുരുഷന്മാർ വളരാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും. അത് ശൂന്യമായി നിലത്ത് കിടക്കും. അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാം. നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ. ഞങ്ങളുടെ നിന്ന നിനക്കി കളയണമേ എന്ന് പറയും. അന്നാലിൽ യഹോവയുടെ മുളഭംഗിയും മഹത്വമുള്ള ഒരു ഭൂമിയുടെ ഫലം ഇസ്രായേലിന്റെ രക്ഷിതഗണത്തിന് മഹിമയും ആകും ഉള്ളതും ആയിരിക്കും. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ട് ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിന കഴുകിക്കളയുകയും യെരുശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്നും നീക്കിവിടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിപ്പിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരുശലേമിൽ ജീവൻ ഉള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെയുള്ള ഒരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായി ആയി ഒരു കൂടാരമുണ്ടായിരിക്കും. ഞാൻ എന്റെ പ്രിയതമനെ അവന്റെ മുന്തിരി തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമനെ ഏറ്റവും ബലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരി തോട്ടമുണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിനെ കല്ല് പെറുകിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പിണന്നു. ഒരു ചക്കമിട്ടു മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ട് മുന്തിരി എത്രേ. ആകിയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ എനിക്ക് എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്നും ഞാൻ കാത്തിരുന്നറിയാതെ കാട്ടുമുന്തിരിങ്ങ കഴിച്ചത് എന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി വിളിച്ചുകളെയും അതിന്നെ അത് തിന്നുപോകും. അതിന്റെ മതിൽ ഇടിച്ചു കളയും. അത് ചവിട്ടിമേലിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും. അത് വെള്ളിത്തല മുറിക്കാതെയും വിളിക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു. എന്നാലെ ഇത് അന്യായം നീതിക്കായി നോക്കിയിരുന്നു. എന്നാൽ ഇതാ ഭീതി. തങ്ങൾ മാത്രം ദേശത്തെ പാർക്കണം. മറ്റാർക്കും സ്ഥലമില്ലായോളം വീടോടെ വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുമെന്ന് അവർക്കയ്യോ കഷ്ടം. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവാറിൽ ചെയ്യുന്നത് വലിയതും നല്ലതുമായിരുന്ന പല വീടുകളും ആൾപാർപ്പില്ലാതെ ശൂന്യമാകും. നിശ്ചയം 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു പത്തും ഒരു ഹോമർ വിസിൽ നിന്ന് ഒരു FI മാത്രം കിട്ടും. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീതി കുടിച്ച് 10 സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിണ്ണരവും വീണയും തപ്പും കുഴലും മീനും ഉണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തി അവർ നോക്കുന്നില്ല. അവന്റെ കൈവേലയെ വിചാരിക്കുന്നതാകുന്നില്ല. അങ്ങനെ എന്റെ ജനം അറിവില്ലായികയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു. അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു. വിശ്വസ്തമായ വായ് പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ മുടങ്ങുകയും നിഴലുകൾ കണ്ണു താഴുകയും ചെയ്യും. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെ താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞാടുകൾ മേൽച്ചിൽ പുറത്തുന്ന പോലെ നെയ്യും. പുഷ്ടിയുള്ളവരുടെ ശൂന്യ പ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും. വ്യാജവാസങ്ങൾ കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ. നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം.
തങ്ങൾക്ക് തന്നെ ജ്ഞാനജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്കയ്യോ കഷ്ടം. വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം.
അതുകൊണ്ട് തീനാവ് തളടിയെ തിന്നുകളെയും വൈക്കോൽ ജ്വാലയിൽ ദഹിച്ചു പോവുകയും ചെയ്യുന്നതുപോലെ അവരുടെ വ്യസകരെ കെട്ടുപോകുന്നു. അവരുടെ പുഷ്പം പൊടി പോലെ മറന്നു പോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്നു. അത് നിമിത്തം യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിക്കും. അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീതികളിൽ നടുവിൽ ചവറ് പോലെയായി തീരുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപമടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്നും അവരെ വിളകുത്തി വിളിക്കും. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. അവരിൽ ഒരുത്തരും ക്ഷീണിക്കുകയോ ഇടരുകയോ ചെയ്യുകയില്ല. ഒരുത്തൻ ഉറക്കവും തുടങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അവരുടെ അരക്കച്ചഴിയുകയില്ല, ഇരിപ്പുപാട് പൊട്ടുകയുമില്ല. അവരുടെ അമ്പ കുറുത്തുമില്ല, എല്ലാം ഉലച്ചുമരിക്കുന്നു. അവരുടെ കുതിരകളോട് കുടമ്പ് ഈ കല്ല് പോലെയും അവരുടെ ഗജരക്തം ചുഴലിക്കാറ്റ് പോലെയും തോന്നും. അവരുടെ ലക്ഷണം സിംഹത്തിന്റെ പോലെ ഇരിക്കും. അവർ ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും. അവർ അലറി ഇരവിടിച്ചു വന്നു കൊണ്ടുപോകും. ആരും വിടുവിക്കുകയുമില്ല. നാടിൽ അവർ കടലിന്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും. ദേശത്ത് നോക്കിയാൽ അന്ധകാരവും കഷ്ടതയും തന്നെ. അതിന്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും. സീരെ ആ രാജാവ് ഭരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു ഭംഗിയുമായുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. തണാപ്പുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് ആറാറ് ചെറുകൊണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവൻ മുഖം മൂടി, അവർ മുഖം മൂടി. രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പോകൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അകരമുള്ളവൻ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അകരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കൊടിലുകൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചും കൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് അവൻ എന്റെ വായിക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്ത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയയില്ല, നിങ്ങൾ കണ്ണുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണടച്ചു കളയുകയും ചെയ്യുക. കർത്താവ്, എത്രത്തോളം ഇന്ന് ഞാൻ ചോദിച്ചതിനെ അവൻ പട്ടണങ്ങൾ നിവാസികളെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരപ്പാഴായി പോവുകയും യഹോവ മനുഷ്യരുടെ ദൂരത്ത് മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാക്കുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അതിൽ ഒരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനേരെയായി തീരുമെങ്കിലും കരിമരവും കരിവേലവും വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഉസ്യാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് ആരാമ്യ രാജാവായ രസീനും റമില്യാവിന്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലാകാനും ആരാം എഫ്രൈമിനോട് ചോദിച്ചിരുന്നു എന്ന് യഹൂദ ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ടുവരെയും പോലെ വിരഞ്ഞുപോയി. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചെയ്തതെന്നാൽ, നീയും നിന്റെ മകൻ യെശയ്യാശുബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിയിൽ മേൽക്കൂർ പെരുവഴിക്കൽ മേൽക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പിച്ചെന്ന് അവനോട് പറയേണ്ടത് സൂക്ഷിച്ചു കൊള്ളുക. സാവധാനമായിരിക്കുക. പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം ആരാമിന്റെയും ബ്രസിന്റെയും മെല്യാവിന്റെ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും അരുത്. നാം യഹോയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചു. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചു. മതിലിടിച്ചു കളഞ്ഞു കടന്നു. താബേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണം എന്ന് പറഞ്ഞു. ആരാമും എഫയും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്തുകൊണ്ട് യഹോയ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അത് നടക്കില്ല, നടക്കുന്നില്ല, സാധിക്കുകയില്ല. ആരാമിന് തല ദമാശേക്ക്, ദമാശേക്കിന്റെ തല ഫെലിസ്തീൻ. 65 സംവത്സരത്തിനകം എഫ്രയീം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും. എഫ്രയീമിന് തല ശമര്യ, ശമര്യയ്ക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവ പിന്നെയും ആഹാസിനോട് നിന്റെ ദൈവമായ യഹോവയോട് താഴെപാതാളത്തിലോ നീരവീരത്തിലോ ഒരടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത് ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തല്ലി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തല്ലി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും വരെ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിൽ മേലും എഫ്രയീം യഹൂദയായ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരും. അശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹോവയിലെ നദികളുടെ അറ്റത്ത് നിന്നും കൊതുകിനെയും അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയും ചുളകുത്തി വിളിക്കും. അവയൊക്കെയും വന്ന ശൂന്യമായ താഴ്വരകളിലും പാർപ്പിടങ്ങളിലും എല്ലാ മുൾപ്പറപ്പുകളിലും എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും പറ്റും. അന്നാളിൽ കർത്താവ് നദിക്കാക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ശൗരക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും. അത് താടിയും കൂടെ നീക്കും. അന്നാൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആട്ടിൻകുട്ടി ആട്ടിനെയും വളർത്തും. അവയിൽ കറന്നു കിട്ടുന്ന കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റൊഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഒരു ആഹാരം തൈരും തേനുമായിരിക്കും. അന്നാളിൽ 1000 വെള്ളിക്കാശ് വരെയുള്ള 1000 മുന്തിരി വെള്ളി ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെയും മുള്ളുംപറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും മുള്ളുംപറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും മില്ലും എടുത്തും കൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. തുമ്പാകൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ച് ആരും പോകുകയില്ല. അത് കാളകളെ അഴിച്ചു വിടുവാനും ആടുകൾക്ക് ചവിട്ടിക്കളയുവാനും മാത്രം ഉതകും. യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹർ ശലാൽ ഹാഷ്ബസ് എന്നെഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും നിബ്യാരാഖ്യന്റെ മകനായ സഖരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളായി വയ്ക്കും. ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹർ ശലാൽ ഹാസ്ബസ് എന്ന് പേര് വിളിക്കുക. ഈ കുട്ടിക്ക് അപ്പ അമ്മ അമ്മ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ ദമാശയിലെ ധനവും ശമരിയിലെ കൊള്ളയും അശൂർ രാജാവിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ട് പോകും എന്നരുളി ചെയ്തു. യഹോവ പിന്നെയും എന്നോട് അരുളിച്ചതെന്നാൽ ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹ വെള്ളത്തെ നിരസിച്ചു. രസീലിനും രമല്യാവിന്റെ മകനിലും സന്തോഷിക്കുന്നത് കൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവന്റെ സകല മാസത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിനെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്നു കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ ചിറക് ഇമ്മാനുവേലിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. ജാതികളെ കലഹിപ്പിയും തകർന്നു പോകുമേ. സകല ദൂരദിക്കുകളുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവീൻ, അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ, അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ, കൂടിയാലോചിച്ചുകൊള്ളുവീൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പീൻ, സാധ്യമുണ്ടാകുകയില്ല, ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്, യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തത്, ഞാൻ ഈ ദേശത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചിരുന്നത് എന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. ഭ്രമിച്ചു പോവുകയും അരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ. അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ രീതിയുമായിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരിടച്ച കല്ലും തറങ്കൽപ്പാറയും എറിസലേം നിവാസികൾക്ക് ഒരു കൊടുക്കുവാൻ കഴിയും ആയിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക. എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം തിരിവിട്ടു വരിക്കുക. ഞാനോ യാക്കോബ് ഗൃഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. വിശപ്പാടിമാരോട് വയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ല ചോദിക്കുന്നത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കുന്നത്. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവേം അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടെ കടന്നു പോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും. കുരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന് ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലിയൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെ ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് വർദ്ധിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടല്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവർ ചുമക്കുന്ന നുകവും അവന്റെ ചുമരിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറക് പോലെ തീക്കിരയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനമയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണുമിരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയിയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും. എന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയഗർവത്തോടും കൂടെ പറയുന്ന എത്രയും മും സമരിയ നിവാസികളുമായ ജനമൊക്കെയും അതറിയും. അതുകൊണ്ട് യഹോവ രസിന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. ആരാമ്യർ കിഴക്കും ഫെലിസ്ത്യർ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രായേലിനെ വായ്പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നിട്ടും ജനം തങ്ങളുടെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല. സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്നും തലയും വാളും പരമ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിന് തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകന്മാർ ഈ ജനത്തെ നടത്തുന്ന അവരെ തിരിച്ചു കളയുന്നു. അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല. അവരുടെ അനാഥന്മാരോടും വിധവരോടും അവന് കരുണ തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു. എല്ലാ വായും പോഷകം സംസാരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു. അത് പറക്കാരെയും ഉള്ളും ഗ്രഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു. പുകത്തൂണുകളായി ഉരുണ്ടു പൊങ്ങും. സൈന്യങ്ങളുടെ യഹോവയുടെ സന്ദേശം ധരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ജനവംശിക്ക് വരെയായിരിക്കുന്നു. ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലത്തുഭാഗത്ത് കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടത്തുഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല. ഒരുത്തൻ താത്താന്റെ ഭുജത്തിന്റെ മാംസം തിന്നുകളെയും മനശ എഫ്രൈമിനെയും എഫ്രൈം മനശയെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനി നീട്ടിയിരിക്കുന്നു. കൃതന്മാരുടെ ന്യായം മറിച്ചു കളവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശമില്ലാതാക്കുവാനും വിധമമർത്ഥങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്ക് അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തിലെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ ഇവിടെ വെച്ചുകൊള്ളൂ. അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയും അതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം മാറുങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. അവരുടെ കയ്യിൽ എവിടെ എന്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെയായിരിക്കും. എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളി പോലെ ചവിട്ടിക്കളവാനും തന്നെ അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ അങ്ങനെ അല്ല വിചാരിക്കുന്നത്. നശിപ്പിക്കാനും അനേകം ജാതികളെ ഛേദിച്ചു കളയാനും അത്രേ അവന്റെ താല്പര്യം. അവൻ പറയുന്നത് എന്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? കൽനോ കർക്കിമേശിനെ പോലെയല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ? ശമരിയ ദമ്മശകിനെ പോലെയല്ലയോ? എരുസലേമിലും ശമരിയിലുമുള്ളവേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കയ്യിൽ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ എരുസലേമിലോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും എരുസലേമിലും തന്റെ പ്രവൃത്തികളെയും തീർത്തശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തെയും സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ട് എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ മന്ദാനങ്ങളെ കവർന്നുകളെയും പരാക്രമികളെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ നനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്ത് ചിറക് അനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലക്കുകയോ ചെയ്യുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടിപൊക്കുന്നവനെ പോലെയും മരമല്ലാത്തവനെ കോൽപൊന്തി കങ്ങുന്ന പോലെയും ആകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷേമയക്കും. അവന്റെ മഹത്വത്തിന്റെ കീഴെ തീ കത്തും പോലെ അന്ന് കത്തും. ഇസ്രായേലിന് വെളിച്ച മരുതിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരകളും ദഹിപ്പിച്ചു കളയും. അവൻ അവന്റെയും തോട്ടിന്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നത് പോലെ ഇരിക്കും. അവന്റെ കാട്ടിൽ ശേഷിച്ചിരുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലന അവയെ എന്നെ എഴുതാം. അന്നാളിൽ ഇസ്രായേൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിത ഗണവും തങ്ങളെ അടിച്ചവനെ ഇങ്ങനെ ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങി വരും. യാക്കോബിന്റെ ശേഷിപ്പ് വീരണം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ഇസ്രായേലിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിൽ നിന്ന് ശേഷിപ്പ് മാത്രം മടങ്ങി വരും. നീതിയെ പ്രവർത്തിക്കുന്നതായ ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്നാൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവ്വഭൂമിയുടെ മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. ഉണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരമായി ചെയ്യുന്നു. സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, അശൂർ വടി കൊണ്ട് നിന്നെ അടിക്കുകയും ഇസ്രായേലിന്റെ വിധത്തിൽ നിന്റെ നേരെ ചുരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോട് എന്റെ കോപവും തീർന്നു പോകും. ദൈവമേ സ്തുവിനെ കിളക്കിമാകുന്നു വരയ്ക്കുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദിമുതലം നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും ഒരുവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്ത്രീയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ക്രിസ്തുഭദ്രാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചതോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ പ്രേമനസ്സോടുകൂടി അസ്തന താഴ്മയായി ദൈവം ഭാഗ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സർവശക്തൻ ചൊരിഞ്ഞു നൽകിയ ആരോഗ്യത്തെയും അവസരത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് മഹത്വപ്പെടുത്താം. നമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഉന്നതങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇടവരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോട് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായ അവസ്ഥയിൽ നമ്മളെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്ന പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ തന്റെ ബലമുള്ള കരം നീട്ടി നമ്മെ നടത്തുന്ന ദൈവത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവിക അനുഭവമായി തിരിച്ചറിഞ്ഞ് ദൈവഹിതമനുസരിച്ച് ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ നാവിന് ശക്തി നൽകണമേ, അധരങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ദൈവവും ഭാഗം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠിയും അന്ന് മാമനച്ചൻ, പി സി വർഗീസ് അച്ഛൻ, ഐസക് പി പ്രകാശ് അച്ഛൻ, വിജോയി അച്ഛൻ, അതുപോലെ തന്നെ പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നിയോഗ്യതമായി കടന്നു വന്നിരിക്കുന്ന മാത്യസ് ജോണച്ഛൻ, എല്ലാ വൈദികരെയും ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ മേഖലയിലായിരുന്നുകൊണ്ട് ദിനംതോറും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ദൈവം കാണുവാൻ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കാൻ അവിടെ നിലയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 157-ാമത്തെ ഗീതം ശ്രീമതി മേരി സ്കറിയ ആലപിക്കുന്നതാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഗീതമാണ്, മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട നീ കടന്നുവാ. പാപത്തിന്റെയും അതുപോലെ തന്നെ രോഗത്തിന്റെയും അതിഭീകരമായ നീർക്കടലിൽ കൂടി മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ നീ എത്തിയാലും നീ കടന്നുവാ എന്ന മൃദു സ്വരത്തിൽ നെഞ്ചോട് ചേർത്ത് ഹസ്തദാനം നീട്ടി സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഒരു സ്വർഗീയപിതാവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രതീക്ഷയേകുന്നത്. ആ ശബ്ദം നിരന്തരം ശ്രവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, നമ്മുടെ കാതുകളെ ഒരുക്കാം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. ദയവായിട്ട് നിങ്ങളുടെ ഫോണ് അത് മ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ള ആൾക്കാർക്ക് അലോസരം ഉണ്ടാകാതെ വണ്ണം നിങ്ങളുടെ ഫോണ് മ്യൂട്ട് ചെയ്ത് ഇത് സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മേരി സ്കറിയ, ഹലോ. മേരി സ്കറിയ കേൾക്കുന്നു? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫോൺ ഞാൻ ഓപ്പൺ ചെയ്താണെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മ്യൂട്ട് ആയിരിക്കുകയാണ് തോന്നുന്നു.
യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നുവാ ലോകബന്ധം കൈവെടി ദ്രോഹിച്ചു നിന്നെ പുറം തള്ളും പാവനം
കർത്താവ് യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും
എന്റെതാ അവൻ എന്റെ സ്തോത്രങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യണമേ. ലോകങ്ങളുടെ ദുഷ്ടാവും സൃഷ്ടികളെ സ്ഥിരപ്പെടുത്തുന്നതുമായ ദൈവമേ, നിന്റെ ശ്രീവാമൂലം ലോകത്തിന് രക്ഷയുണ്ടാക്കിയവനും തന്റെ കീപ്പായുടെ രക്തത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും സമാധാനപ്പെടുത്തിയവനുമായ ദൈവമേ, രഹസ്യവും പരസ്യമായ ശത്രുക്കളിൽ നിന്നും രക്ഷ ഇടുവാൻ നീ ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ കുറ്റമില്ലാത്ത രക്തത്താൽ രക്ഷിച്ചിട്ടുള്ള വാങ്ങിപ്പോയവർക്ക് നീ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ മെസ്സിയാദംബ്രാനെ നിന്റെ ശ്രീവാമൂലം എന്നേക്കും നിന്നെ വന്ദിച്ച് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപയരുളയണമേ. ആയത് നിന്റെയും നിന്റെ പരിശുദ്ധയുടെയും നിന്റെ ദൈവ ഇഷ്ടത്താൽ തന്നെ. ആമീൻ.
ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹീതരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ ദൈവമുമ്പാകെ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച് ഈ ശുശ്രൂഷയില് ഭാഗമാകാൻ തന്ന വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ആ ദൈവകരങ്ങളില് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഓരോ നിമിഷവും നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും തമ്പുരാൻ ഒരുക്കുന്ന പാതയിൽ കൂടി നടക്കുവാനും ചലിക്കുവാനും ചുവട് പതറാതെ ശ്രദ്ധ പതറാതെ ആ ഒരു വിശ്വാസത്തിന്റെ തന്മയിൽ ആത്മീയമായി വളരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ദൈവത്തിന്റെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. 9:3 നിങ്ങളെന്നെ വായിക്കുന്നു, യഹോവേ ഞങ്ങളെ സാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. എവിടെയൊക്കെയോ ജീവിതത്തിന്റെ യാത്രയില് സ്ഥാന ഭംശം സംഭവിച്ചവരായി വിശ്വാസത്തിൽ പുതുക്കം പ്രാപിക്കാതെ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് കുറവുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരെ പോലെ ദൈവസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരത്തക്കവണ്ണം ഞങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ആവശ്യമായിരിക്കുന്ന വെട്ടം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും ആ നന്മയിൽ വളർന്ന് വ്യക്തിജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും പ്രകാശമുള്ളവരായി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കണമേ എന്ന് ഏറ്റവും താഴ്മയോടും ആ വിനയത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് 1 മാത്യൂസ് ജോണച്ചനാണ്. നമ്മൾ സ്നേഹത്തോടെ ബിനുവച്ചൻ വിളിക്കും. ഏതാണ്ട് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അച്ഛന് ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുകയും ആവശ്യമായിരിക്കുന്ന ദൂത് നമ്മളെ അറിയിക്കുകയും ചെയ്തു. വീണ്ടും അച്ഛന്റെ തിരക്കേറിയ ദിവസങ്ങൾക്കുള്ളില് ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം അറിയിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഒട്ടും മടിയില്ലാതെ സന്തോഷത്തോട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് അന്നിയോട് സ്നേഹം അറിയിക്കുന്നു. അച്ഛന് അമേരിക്കയിൽ ദിശത്തിങ്ങിന് വന്നിട്ടുള്ളെന്നുള്ള കാര്യം ഒരുപക്ഷെ ഇതിനു മുമ്പ് അച്ഛന്റെ സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഹ്യൂസ്റ്റണിൽ അദ്ദേഹത്തിനകലിനൊപ്പമാണ് താമസിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ പള്ളികളിലൊക്കെ ക്ഷണപ്രകാരം അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. കുമോൾ ഭദ്രാസനത്തിലെ തട്ട സ്വദേശിയാണ് അന്നിയ ബിനുവച്ചൻ, അല്ലെങ്കിൽ മാത്യൂസ് ജോണച്ചൻ. ഭദ്രാസനത്തിന്റെ വിവിധ മേഖലയിൽ വളരെ ശ്രദ്ധയോടെ തന്റെ ശുശ്രൂഷകളെ നിർവഹിക്കുന്നതോടൊപ്പം വാഴമുട്ടം ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മാത്യൂസ് ജോണച്ചനെ ഒരിക്കൽ കൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നതായിരിക്കും.
കർത്താവേ കാറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിടയധികാരം ചെയ്തതിന മുന്നേ കാണാതു വഷളായി കർത്താവേ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ ആ നിന്നാത്മാവിനുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ മൗനം ദീക്ഷിക്കാതെ തമസ താരത്തോടതു വാഴണമേ എൻ പാപത്തിൻ ബഹുലതയാ റൂഹാ വഴി ഞാൻ പ്രാപിച്ച മുൻവാഗ്ദസ്തമകറ്റിയതിൻ നൽവരമില്ലാത്തവനായ കൃപയുള്ളോനെ റൂഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻ ഹിതമെന്നെ കാണി ശമനമാനത്തിൽ പാർക്കണമേ കർത്താവേ ദുശ്ചിന്തകളും പാപവികാരങ്ങളുമറ്റ കളവില്ലാത്തൊരു മൃമ്പലമാ ചിത്തവേനിക്കീടണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട മാത്യൂസ് ജോണസിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അച്ഛാ അച്ഛന്റെ ഫോൺ മ്യൂട്ടാണോ എന്ന് നോക്കിയ ഹലോ എനിക്ക് അച്ഛന്റെ നമ്പർ വ്യക്തമാകുന്നില്ല. ഞാനൊന്ന് അച്ഛന്റെ നമ്പർ ഒന്ന് അയച്ചു കൊടുക്കാം. അടപ്പം പാട്ട് തുടരുകയാണ്.
കർത്താവേ വൻ ചാതിവുകളും കുടിലത തന്ത്രവുമൊക്കെയുമേ കളവിൽ നിത്യമാകറ്റും ബ്രഹ്മലമാ ചിത്തമേനിക്കേകീടണമേ നാഥ കോപമടുക്കാതെ വൈരപടുത്തവനോടൊന്നുണ്ടാകാത്തൊരു ബ്രഹ്മലമാ
ഏറ്റവും
സ്നേഹിക്കപ്പെട്ട രാജേഷ് അച്ഛൻ, അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, പ്രത്യേകം ഈ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ ദൈവ മക്കളെ, ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങളോട് ചേർന്നായിരിക്കാൻ അനുഗ്രഹീതമായി ലഭ്യമായിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാൽ ഇതിന്റെ ചുമതലയിലായിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട രാജശക്തൻ, ഇന്നലെ ഇവരെന്നോട് സംസാരിച്ചപ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ വിശ്വാസകരമായ ക്ലാസുകൾ എന്തെങ്കിലാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞതനുസരിച്ച് ഇന്നത്തെ വചനം ആ ഒരു രീതിയിലാണ് ഞാൻ ക്രമീകരിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാകുന്നുവല്ലോ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും അവരുടെ സജീവ സാന്നിധ്യവും, അതോടൊപ്പം ഈ ലോക ജീവിതം വിട്ടു പോയിട്ടുള്ളവരുടെ സജീവമായ സാന്നിധ്യവും അവരോടുള്ളതായ സംസർഗവും അത് വിശുദ്ധ വചനപ്രകാരം തിരുവചനപ്രകാരം അല്പസമയം നവരോഗം ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകാൽ ഇന്ന് ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് നവീകരണ ആശയങ്ങൾ അത് പലവിധത്തിലും വേദ വ്യാഖ്യാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സത്യവിശ്വാസത്തിന്റെ അനുഭവത്തിൽ നമ്മെ നിലനിർത്തുവാൻ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം തിരുവചനത്തിന്റെ ചില ഭാഗങ്ങൾ അത് വ്യക്തമാക്കുവാൻ തക്കവണ്ണമാണ് ഈ ചുരുങ്ങിയ നിമിഷങ്ങൾ. അതായത് പക്ഷേ ചുരുങ്ങിയ നിമിഷങ്ങൾ എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയുകയില്ല. എങ്കിൽ പോലും അത് ആ നിമിഷങ്ങളിൽ അത് ഞാൻ ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നത്. വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്നത് നമ്മുടെ സഭയുടെ ഒട്ടോ സഭകളുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസ സത്യമാണ്. വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭ എന്ന് പറയുന്നത് തന്നെ വിശുദ്ധന്മാരുടെ ഒരു സമൂഹമാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തോട് ഒരു ചങ്ങലയിലെ കണ്ണുകൾ എന്നതുപോലെ ഒരാൾ മറ്റൊരാളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ ഒരു സമൂഹമാണ് സഭ എന്നതുകൊണ്ട് ഈ ബന്ധം ത്രിയേക ദൈവമായ ദൈവത്തോട് ഉള്ളത് ആയതുകൊണ്ടും സഭ എന്നുള്ളത് വിശുദ്ധന്മാരുടെ തന്നെ ഒരു സമൂഹമാണ്. അത് ജീവനുള്ളവരും മരിച്ചവരും ചേർന്നുള്ള ഒരു സജീവമായ സഭയാണ്. അത് ദൈവികമായ ബന്ധത്തിലുള്ളതായ ഒരു വിശുദ്ധ സമൂഹമാണ് എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ജീവനുള്ളവരോടൊപ്പം തന്നെ വാങ്ങിപ്പോയവർക്കും സഭയുടെ സമൂഹത്തിൽ വലിയ പ്രഥമമായ സ്ഥാനം, ഒരു വലിയ പ്രധാനമായ സ്ഥാനം ഉണ്ട് എന്നുള്ളതാണ്. ഈ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ, ഈ സഭ സമൂഹത്തിൽ പരസ്പരമുള്ള പ്രാർത്ഥന വളരെ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവനോടിക്കുന്നവരും ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയവരുമായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരും വിശുദ്ധരെന്ന് നാം വിളിക്കുന്ന ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സജീവമായ ഒരു ബന്ധം, ആ സജീവമായ ഒരു കണ്ണി അത് നിലനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധ സഭയുടെ അനുദിനമുള്ള ആ ബന്ധം നിലനിർത്തുന്നത്. നമുക്കറിയാം നമ്മുടെ ഓരോ പ്രധാനമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോഴും നടക്കുമ്പോഴും ആ നമ്മൾ വാങ്ങിപ്പോവരെ ഓർത്ത് അവരോട് ചേർന്നാണ് അതിലേക്ക് പ്രവേശിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പിന്റെയൊക്കെ കാലഘട്ടങ്ങൾ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ആചാര്യന്മാരെ നോമ്പ് തുടങ്ങുന്നതിന്റെ തൊട്ടുമുള്ള ആഴ്ചകളിൽ ആചാര്യന്മാരെ വാങ്ങിപ്പോയിരിക്കുന്ന ആചാര്യന്മാരെ എല്ലാം ഓർത്ത് അവര് ഇവിടെ ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ നോമ്പിലേക്ക് നാം ഒരുങ്ങുന്നുണ്ട്. അതിന് തൊട്ടടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് നമ്മളിത് വാങ്ങിപ്പോയിരിക്കുന്ന പൂർവികരെ എല്ലാം ഓർത്ത് അവരോട് ചേർന്ന് അവരോടൊപ്പം പരിശുദ്ധ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ പ്രത്യേക പെരുന്നാൾ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വാങ്ങിപ്പോയവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പെരുന്നാളിലേക്ക് ഒരുങ്ങുന്നത് അതൊക്കെ ഒരു സജീവമായ സാന്നിധ്യത്തെ നിലനിർത്തുവാൻ തക്കുള്ള സഭയുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസവും ആചാ നമ്മുടെ ഒരു അനുഭവമാണ്, സജീവമായി നിലനിർത്തുന്ന ഒരു അനുഭവമാണ്. നിർഭാഗ്യവശാൽ നമുക്കറിയാമല്ലോ സഭയുടെ ഈ അടിസ്ഥാന വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില നവീകരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ ഈ സഭാ വിശ്വാസികൾ പലവിധമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയൊന്ന് മനസ്സിലാക്കേണ്ടക്കോണം. പ്രത്യേകാൽ അവരെ ഈ പരിശുദ്ധന്മാരുടെ പെരുന്നാളുകളൊക്കെ വരുമ്പോഴും വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളെയൊക്കെ വരുമ്പോഴും അവരെ ഓർക്കേണ്ടതായ കാര്യമില്ല, അവർക്ക് പ്രത്യേക സഭയിൽ സ്ഥാനമില്ല. സഭയിൽ ഏക വിശുദ്ധനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് മറ്റുള്ള വിശുദ്ധന്മാർക്ക് സഭയിൽ സ്ഥാനമില്ല എന്നൊക്കെ പറയും തക്കോണം. അവര് എടുക്കുന്ന നമ്മളെ പഠിപ്പിക്കുവാനും നമ്മളെ മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നതായ ഒരു വിശുദ്ധ വേദഭാഗം എന്നുള്ളത് ഒന്ന് തിമോത്തിയോസ് 2:5 ഒന്ന് തിമോത്തിയോസ് 2:5 അത് പറയുന്ന ഇപ്രകാരമാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതുകൊണ്ട് മറ്റു മധ്യസ്ഥന്മാരൊന്നും ആവശ്യമില്ല, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അതാരാണ്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. മനുഷ്യനായി ഭൂമിയിൽ ജാതം ചെയ്ത യേശുക്രിസ്തു ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥനാണ്. അതുകൊണ്ട് മറ്റു മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു നവീകരണ പ്രസ്ഥാനമുണ്ട്, ആശയങ്ങൾ. നമ്മുടെ ഇടയിൽ ഒരുപക്ഷെ അത് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതോടെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു മറ്റൊരു ഭാഗവും നമുക്ക് കാണാവുന്നത് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാല സുവിശേഷത്തിന്റെ ഒന്ന് ലേഖനത്തിന്റെ 1 യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യം ഇതിനോട് പ്രാധാന്യപ്പെടുന്ന ഒരു വാക്യമാണ്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാകുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാകുന്നു. ഇവിടെ പറയുന്നു നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തം, നമ്മുടെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായ ഒരുവൻ യേശുക്രിസ്തു ദൈവസന്നിധിയുണ്ട്. നമ്മുടെ തെറ്റുകൾക്കും നമ്മുടെ പാപങ്ങൾക്കും വേണ്ടി ദൈവസന്നിധി പ്രായശ്ചിത്തം കഴിക്കുന്ന ഒരു കാഴ്ച നമുക്കുണ്ട്. ആ കാഴ്ചന്റെ പേരെന്ന് പറയുന്നത് നീതിമാനായ ക്രിസ്തുവാണ്. ഇവിടെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യപുത്രനായ ക്രിസ്തു ദൈവത്തിനും മനുഷ്യനിടയിൽ മധ്യസ്ഥനായിട്ട്, മധ്യസ്ഥനായ ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്തു. യോഹന്നാൻ സ്നേഹ പറയുന്നു, യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പാപപരിഹാരകനായി ദൈവതിരുത്തനിലുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെത്താൻ മറുവിലയായി കൊടുത്ത യേശു ക്രിസ്തുവാണ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിലനിൽക്കുന്നതെന്ന് ഈ രണ്ട് ഭാഗത്തും പറയുന്നു. എന്താണ് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാര്യസ്ഥത എന്നുള്ളത് നാം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയല്ല. യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്നുള്ളത് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ തന്നെ തക്കവണ്ണം മറുവിലയായി നൽകപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തം എന്നുള്ളതാണ് കാര്യസ്ഥനായി അവൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അതെന്താണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് ദൈവികമായ ആദ്യമേതനെയുള്ള ദൈവികമായ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണത്. അതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അത് ആദാമ്യ പാപത്തിൽ തുടങ്ങിയ അനുഭവത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കേണ്ടതുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായി പിതാവാം ദൈവത്തിന്റെ അന്നത്തെ വാഗ്ദാനത്തിന്റെ ഫലമായി പൂർത്തീകരണമായി രൂപപ്പെട്ട വചനം എന്ന ജഡാവതാരം ചെയ്ത ക്രിസ്തുവാണ്. അത് ദൈവിക വചനത്തിന്റെ പൂർത്തീകരണമാണ്. ഏദൻ തോട്ടത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്മിൽ അവിടെ കൊടുക്കുന്ന ഒരു വലിയ വാക്യമാണ്, ഒരു വാചകമാണ്, സ്ത്രീയെ നിന്നിലൂടെ ഈ പാപം, ഈ പിശാചിന്റെ തന്ത്രം ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനെ അവന്റെ അടിമത്തത്തിലേക്ക് വിട്ടുവെങ്കിൽ ഈ സ്ത്രീയിലൂടെ തന്നെ ഇതിന്റെ തല തകർക്കുവാനുള്ള ഒന്ന് വരും. ഈ സ്ത്രീയുടെ സന്തതി തന്നെ സർപ്പമേ സാത്താനെ അവന്റെ തല തകർക്കുവാൻ തക്കോണം ഈ ഭൂമിയിൽ വരും. അവൻ ഈ ഭൂമിയിൽ വന്ന് ഇവിടെ നീ അനുഭവിക്കാതിരുന്നതായ ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് നൽകും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്നേക്കും ജീവിക്കുവാൻ ഈ ഏദൻ തോട്ടത്തിൽ നിനക്ക് ലഭ്യമായിരുന്ന നിത്യജീവന്റെ ഫലം നീ അനുഭവിക്കാതെ തിന്മകളുടെ നന്മതിന്മകളുടെ ഫലം നീ അനുഭവിച്ചുവല്ലോ. നിനക്ക് നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ഉള്ളതായ അവസരം നീ നഷ്ടപ്പെടുത്തിയതുകൊണ്ട്, പിശാചിന്റെ തന്ത്രത്തിൽ നീ വീണുപോയതുകൊണ്ട്, നിന്റെ അടിമത്തത്തിലേക്ക് വന്ന വഴി തന്നെ അതിന്റെ തലതർക്കം ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ സന്തതിയുടെ തലതർക്കയിലൂടെ ഈ പൈശാചിക തകർച്ചയ്ക്കായിട്ട് തമ്പുരാൻ നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ യേശുക്രിസ്തു എന്നുള്ളതാണ്. ദൈവികത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ക്രിസ്തുവിന്റെ മധ്യസ്ഥത, അതാണ് തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത മധ്യസ്ഥത. നമുക്കും മനുഷ്യവർഗത്തിന് വേണ്ടി ഈ പാപത്തിന്റെ പ്രായശ്ചിത്തമായി കാര്യസ്ഥരായി നിൽക്കുന്ന മധ്യസ്ഥത. ഇതുതന്നെയാണ് യോഹന്നാൻ സ്നേഹ സുവിശേഷത്തിൽ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. യോഹന്നാൻ സ്നേഹയുടെ മൂന്നാം അധ്യായം, സുവിശേഷം മൂന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ നമ്മൾ കാണുന്ന ഭാഗമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ ലോകത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി നിൽക്കുവാൻ തക്കവണ്ണം മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തന്നെ താൻ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഏക മധ്യസ്ഥൻ ഏക കാര്യസ്ഥൻ ഒരൊറ്റയാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, സ്വർഗ സിംഹാസനം വിളിഞ്ഞ് പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന യഥാവതാരം ചെയ്ത യേശു ക്രിസ്തു. അവനാണ് ഏക മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ളതായ ഏക മധ്യസ്ഥൻ, ഏക കാര്യസ്ഥൻ. ആ ഒരു സ്ഥാനത്ത് മറ്റൊരാൾക്കും അവിടെ ഒരു സ്ഥാനമില്ല. വൃക്ഷാകര പദ്ധതിയിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ളതായ ഏക മധ്യസ്ഥൻ അത് യേശുക്രിസ്തു മാത്രമാണ്. അതാണ് നമ്മുടെ വിശ്വാസം, പൂർണമായ വിശ്വാസം തന്നെയാണ്. അതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥത അല്ലെങ്കിൽ ഏക കാര്യസ്ഥത എന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, നമ്മളെ പാപത്തിന്റെ അടിപത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്ന ദൈവിക പദ്ധതിയുടെ ആ വലിയ ആ ഒരു മധ്യസ്ഥതയാണ് യേശുതമ്പുരാൻ മധ്യസ്ഥത. എന്നാൽ ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ആ മധ്യസ്ഥതയല്ല. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് പ്രാർത്ഥന മധ്യസ്ഥതയാണ്. പ്രാർത്ഥന മധ്യസ്ഥതയെ പറ്റി നമ്മൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു. 5:13-18 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകം തൈലാഭിഷേക ശുശ്രൂഷകളിലൊക്കെ അത് വായിക്കുന്നതാണ്. നമുക്കറിയാം അത് അവിടെ പ്രത്യേകമായിട്ട് ആള് വളരെ വിവരിക്കുന്നുണ്ട്. അവിടെ അവിടെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഭരിക്കുന്നു. അല്ലെ, നിങ്ങളൊരു പാപത്തിൽ രോഗത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കട്ടെ, കശിശന്മാരെ വിളിക്കട്ടെ, തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു എന്നൊക്കെ അവിടെ പറയുന്നതായ ആ ഒരു നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന, ആ ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മൾ പരസ്പരമുള്ളതായ പ്രാർത്ഥനാ കൂട്ടായ്മ ബന്ധമാണ് ഈ വിശുദ്ധ സമൂഹത്തോടുള്ളതായ നമ്മളുടെ പ്രാർത്ഥനാ ബന്ധം എന്നുള്ളത്. അത് ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയിരിക്കുന്നവരുമായ ഒരു വിശ്വാസ സമൂഹത്തിൽ വളരെ വിശ്വാസത്തിൽ ആഴത്തിൽ ഉറപ്പിക്കുന്ന ഒരു വലിയ അനുഭവം നമ്മുടെ സഭാ വിശ്വാസത്തിൽ വിശുദ്ധ വേദപുസ്തക പ്രകാരം നമുക്ക് വളരെ അടിസ്ഥാനപരമായിട്ടുണ്ട്. അത് ദൈവികമായ ആ പ്രത്യാശയിൽ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മൾ ജീവനോടിരിക്കുന്നവർ പരസ്പരം അത് പറയാറുണ്ട്. അത് അച്ഛന്മാരെ കയ്യിൽ ഞങ്ങൾക്കൊക്കെ കൂടുതൽ അതിന്റെ ആളുള്ളത് അച്ഛ പരീക്ഷയാ പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ അച്ഛ നാളെ പപ്പാളെ ഓപ്പറേഷനാ പ്രാർത്ഥിക്കണേ, പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥനയിൽ ബന്ധം. അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗികളായിരിക്കുന്നവരെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പലവിധമായ ക്ലേശങ്ങൾ അകപ്പെട്ടിരിക്കുന്ന, മാനസികമായ പരീക്ഷകൾ അനുഭവപ്പെട്ടിരിക്കുന്നവര്, പലവിധമായ ആവശ്യങ്ങൾ അനുഭവപ്പെട്ടിരിക്കുന്നവർ പ്രാർത്ഥനകൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ആ പ്രാർത്ഥനയിലുള്ളതായ പരസ്പര ബന്ധം അത് വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ്. അത് ഒരുവന് വേണ്ടി മറ്റൊന്നും പ്രാർത്ഥിക്കുക, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏറെ പ്രാധാന്യമുണ്ട്. അവിടെ ആ ഒരു പ്രാർത്ഥന മധ്യസ്ഥതയാണ് ഇവിടെ നമ്മുടെ വിശുദ്ധന്മാരുള്ളതായ പ്രാർത്ഥനാ മധ്യസ്ഥത. കർത്താവ് തന്നെ പറയുന്നുണ്ട്, പ്രവാചകൻ എന്ന് കരുതി പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് കരുതി നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് കർത്താവിന്റെ തിരുവചനമാണ്. ആ ഒരു അടിസ്ഥാനപരമായ വിശ്വാസമാണ് നമ്മളുടെ പ്രാർത്ഥനാ മധ്യസ്ഥതയിലുള്ളതായ വിശ്വാസം. അത് ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോ പരിശുദ്ധനായ പരിമല തിരുമേനി ഇന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധന്റെ സജീവമായ സാന്നിധ്യം ഇന്നും സഭയിൽ നമ്മളെ നിലനിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ വാങ്ങിപ്പോയവരുടെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, വാങ്ങിപ്പോയവര് അവർ സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതായ ഒരു വലിയ അനുഗ്രഹകരമായ ഒരു അനുഭവം. ഇത് പറയുമ്പോൾ അവർ പറയും ജീവനോടിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുമോ എന്നാണ് പറയുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. അവർ പറയുന്നതായ ഒരു വേദഭാഗവും ഇത് തന്നെയായിരിക്കാം. ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷം 22:31-32 വാക്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അവൻ മരിച്ചവരുടെ ദൈവമല്ല ദൈവം ജീവനുള്ളവരുടെ ദൈവമാകുന്നു എന്നുള്ളത്. അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാകുന്നു എന്ന, മരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധന്മാരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മരിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ജീവനോടിരിക്കുന്നവർ പരസ്പരം മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ എന്നൊക്കെയും വികലമായി ഒരു പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എന്താണ് കർത്താവ് ഇത് പറയുവാനുള്ള കോൺടെക്സ്റ്റ് എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരല്പ ജ്ഞാനമുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നതേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 22:22 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ ഈ ഇന്നത്തെ സാഹചര്യം പോലെ തന്നെ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ പുറകോട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ കർത്താവിന്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായി നിൽക്കുന്നതായ ചില സമൂഹങ്ങൾ യേശുവിനെ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത്. യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുമ്പോൾ സമയം വളരെ പോകുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. ഏഴ് ഭർത്താക്കന്മാർക്ക് കൂടിയുള്ള ഒരു ഭാര്യ, ഈ ഏഴ് സഹോദരങ്ങൾക്ക് അവര് ഏഴുപേരും ഈ ഭാര്യയെ കല്യാണം കഴിക്കുന്നു എന്ന് ആർക്കും കുഞ്ഞുങ്ങളില്ല. ഏഴാമത് എട്ടാമതായി ഈ സ്ത്രീ മരിക്കുന്നു. കർത്താവിനോട് അവർ പരിശോധിച്ച് ചോദിക്കുകയാണ്, ഇവർ ഏഴ് സഹോദരങ്ങൾ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു, ഈ അവർക്ക് ആർക്കും കുഞ്ഞുങ്ങളൊന്നും ഇല്ല, ആർക്കും പ്രത്യേക ബാധ്യതകളൊന്നുമില്ല, ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോന്നു, ഇവള് ആരുടെ ഭാര്യയായിട്ട് സ്വർഗത്തിൽ ജീവിക്കും, സ്വർഗത്തിൽ ഇവർ ആരുടെ ഭാര്യയായിരിക്കും ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി വളരെ വ്യക്തമാണ്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ന്യായപ്രമാണം അറിയുന്നില്ല, അനുസരിക്കുന്നില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. മരണശേഷം സ്വർഗത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം കഴിയും കൊടുക്കുന്നുമില്ല. അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെയാകുന്നു. അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മള് യോഹൻ കാണുന്നത് പോലെ അവരെ രാപ്പകൽ അവന് ചുറ്റും നിന്ന് ആരാധിക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് അവർ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് സ്വർഗത്തിലെ മാലാഖമാരെ പോലെയാകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് താഴോട്ട് പറയുക, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? ദൈവതമ്പുരാനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? അവൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു, അവൻ ഇസ്ഹാക്കിന്റെ ദൈവമാകുന്നു, അവൻ യാക്കോബിന്റെ ദൈവമാകുന്നു, അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ. അത് പറയുന്ന കാര്യമാണ്. അവ കർത്താവ് ആ പറഞ്ഞ പരീശന്മാര് മരണാനന്തര ജീവിതം ഇല്ല എന്ന് പറഞ്ഞുറപ്പിക്കുവാൻ ശ്രമിക്കുന്ന അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ ദൈവത്തെ പറ്റി പറയുന്നത്? അവൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു, ഇസഹാക്കിന്റെ ദൈവമാകുന്നു, യാക്കോബിന്റെ ദൈവമാകുന്നു. കരയുന്നാരാ? പറയുന്നതാരാ? കർത്താവ്. ആരുടെ പറയുന്നേ? അന്ന് വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തോട് ആരെ പറ്റിയാ പറയുന്നേ? ദൈവത്തെ പറ്റി. ആരുടെ ദൈവം? അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ഈ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാണ് അല്ല, കാലങ്ങൾക്ക് മുമ്പ് കടന്നുപോയിരിക്കുന്ന പിതാക്കന്മാർ. അവർ സജീവമായി നിലനിൽക്കുമ്പോൾ അവരുടെ ദൈവം ജീവനുള്ള ദൈവമാകുന്നു. ആ ദൈവം ഇന്നും നിലനിൽക്കുമ്പോൾ ആ അവരുടെ സജീവമായ ആ പിതാക്കന്മാരുടെ സജീവമായ സാന്നിധ്യം ഇന്നും നിലനിർത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, അബ്രഹാമിന്റെ ദൈവമാകുന്നു, ഇസഹാക്കിന്റെ ദൈവമാകുന്നു, യാക്കോബിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കാലങ്ങൾക്ക് മുമ്പ് കടന്നുപോയതാണെങ്കിലും പറയുകയാണ്, അവൻ ജീവനുള്ളവരുടെ ദൈവമാകുന്നു, മരിച്ചവരുടെ ദൈവമല്ല. അവരിന്നും സഭയിൽ ഈ സമൂഹത്തിൽ സജീവമായി ആത്മീയ പിതാക്കന്മാരായി ജീവിക്കുന്നു. അവർ ജീവനുള്ളവരുടെ ദൈവമാകുന്നു, മരിച്ചവരുടെ ദൈവമല്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മറ്റൊരു ഭാഗത്ത് വേറെ രീതിയിൽ പറയുന്നുണ്ട്. ധനവാന് ലാസർ മരിക്കുമ്പോൾ ലാസർ കടന്നു ചെല്ലുന്ന സ്ഥലം അത് പിതാക്കന്മാരുടെ സാന്നിധ്യമാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയവർ അവർ വസിക്കുന്നതായ സ്ഥലത്ത് സന്തോഷകരമായ അനുഭവത്തിലേക്ക് ലാസർ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. അത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ അതാണ് പറയുന്നുണ്ട്. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഉയർപ്പ് ദിവസത്തിന് സൃഷ്ടിയോട് കരുണ ചെയ്യണമേ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ മടിയിൽ അവർക്ക് നീ സ്ഥാനം കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഈ പഠിപ്പിലാണ് നമ്മുടെ അടിസ്ഥാനം. കർത്താവ് വളരെ സജീവമായിട്ട് പറയുന്നു, അവര് ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. ആരാണ് ഈ മരിച്ചവർ? ആരാണ് ഈ മരിച്ചവർ? അത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപത്താൽ മരിക്കപ്പെടുന്ന സമൂഹം, പാപത്തിൽ ദൈവസേനയിൽ നിന്ന് അകന്നുപോയ സമൂഹം, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് സങ്കീർത്തനക്കാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 115 സങ്കീർത്തനം അതിന്റെ 17 വാക്യത്തിൽ പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, നാമോ എന്നാളും യഹോവയെ സ്തുതിക്കും. അത് വളരെ വ്യക്തമാക്കേണ്ട ഒരു ഭാഗമാണ്. അതും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിശുദ്ധ വേദഭാഗമാണ്. മുറി മൂലയും എടുത്തുകൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തക്കോണം അത് കപല വിശ്വാസികൾ കുറെ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകങ്ങളാണ്. എന്നാൽ അതിന്റെ എന്താണ് എന്നൊന്ന് ആ 115 അധ്യായം ഒന്ന് മനസ്സിലിരുത്തി വായിച്ചു നോക്കിയാൽ യാതൊരു വ്യാഖ്യാനവും ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്. അവിടെ രണ്ട് വിഭാഗം ആളുകളെ പറ്റി വളരെ താരതമ്യം ചെയ്തുകൊണ്ട് വിശകലനമായിട്ടുള്ള ഒരു ഭാഗവും അതിന്റെ ഒരു അടിക്കുറിപ്പുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നതായ ഒരു കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം, ദൈവത്തെ വിശ്വാസമില്ലാതെ വിഗ്രഹങ്ങളും രാജാക്കന്മാരുടെയും അതുപോലെ മറ്റുള്ളവരുടെയും പലതിന്റെയും ബിംബങ്ങൾ ഉണ്ടാക്കി അവയെ ദൈവം എന്ന് വിചാരിച്ച് അതിന് മുമ്പിൽ ചെന്ന് ആരാധന കഴിക്കുന്ന ഒരു സമൂഹം. അവരുടെ ആരാധനാമൂർത്തിയെ പറ്റി പറയുന്നുണ്ട്, അവര് നമ്മളെ പറ്റി പറയുന്നു, അത് ദൈവത്തെ പറ്റി പറയുന്നു, നിങ്ങളെ ദൈവം എവിടെ എന്ന് ജാതികൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്നിട്ട് പറയുന്നു അവർ ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേകതയും അവരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അവർക്ക് ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ആ വിഗ്രഹങ്ങൾക്ക് നിർജീവമാണ്. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മറക്കുന്നില്ല, തൊക്കുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. എന്നിട്ട് പറയാണ് അവയെ ഉണ്ടാക്കി അവയെ ആരാധിക്കുന്നു അവയെ പോലെ തന്നെ എന്താ നിർജീവമായ അവസ്ഥയിൽ, ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ, നിർജീവമായ അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്തെ പറ്റി പറയുകയാണ്, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ അനുഗ്രഹീതരായ ഒരു ജാതിയെ പറ്റി അവർ പറഞ്ഞിട്ടുള്ളത് പറയുകയാണ്. അവർ യാക്കോബിന്റെ ദൈവം ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക, ഇസ്രായേൽ ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതി എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗത്തിന്റെ ഒരു അടിക്കുറിപ്പ് പറയുകയാണ്. ഇങ്ങനെ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നാമോ എന്നാളും യഹോവയെ സ്തുതിക്കും. ഒരു വ്യക്തിയെങ്കിലും ഇനിയും പറയുവാൻ സാധിക്കണം, ആരെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നും മൗനതയിലായിരിക്കണ എന്നവരാണോ യഹോവയെ സ്തുതിക്കുന്നവരാകുന്നോ എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവരെ അവിടെ നിർത്തുവാണ്ടപ്പോൾ സാധിക്കും. മൗനതയിൽ മരിച്ച മൗനതയിലായിരിക്കുന്ന അനുഭവത്തിലാണോ നിങ്ങൾ, അതോ എന്നും എന്നാളും യഹോവയെ സ്തുതിക്കുന്ന അനുഭവത്തിലാണോ? ഞങ്ങൾ വിശ്വസിക്കുന്നത് മരണശേഷവും എന്നാളും ഞങ്ങൾ യഹോവയെ സ്തുതിക്കുന്നവരാകുന്നു എന്ന് പറയുമ്പോൾ അതിനോട് മറുതലിക്കുവാൻ അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരുവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മോട് വരുമ്പോൾ നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുവാൻ അല്പമായിട്ടെങ്കിലും പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ജീവിച്ചിരിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല. അതാണ് നമ്മുടെയൊക്കെയും ഒരു പ്രത്യാശ, അത് നമ്മൾ നിലനിർത്തേണ്ടതായ ചില കാര്യം. ദൈവികമായ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ തക്കുന്ന സഭ എപ്പോഴും ശ്രമിക്കുന്നതിന്റെ കാര്യം അതാണ്. ദൈവികമായ വിശ്വാസം നിലനിൽക്കുവാനും അവനിൽ ആശ്രയിച്ചുകൊണ്ട് മരിക്കുവാനും അത് സാധിക്കുക എന്നുള്ളത് നിത്യജീവിതത്തിന്റെ ജീവനിലേക്കുള്ള ഒരു വലിയ അവകാശമായി അനുഭവമായി സഭ എപ്പോഴും നിഷ്കർഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് 2 കൊരിന്ത്യർ 5:10 അതിങ്ങനെയാണ് പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മരിച്ചതിനു ശേഷം പ്രാർത്ഥിച്ചിട്ട് പ്രത്യേക കാര്യമില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രത്യേക പ്രതിഫലം ഒന്നും ഇല്ല. ഇതെല്ലാവരും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. ആ സമയത്ത് ലജ്ജ കൂടാതെ നിൽക്കേണ്ടി വരണം, അതിന് തമ്പുരാൻ അതിന്റെ അതിന് സംഗതിയാക്കണം എന്നൊക്കെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ദൈവം നീതിമാനാണ്. നീതിമാനാണ് എന്ന് പറയുമ്പോൾ നീതിയോടുകൂടി നമ്മൾ പ്രാർത്ഥന പറയാറുണ്ട്, ദൈവ കർത്താവെ നീ നീതിയോട് വിധിക്കുന്നു എങ്കിൽ തിരുമുൻപാകെ നിൽക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും അർഹതയുണ്ടാകുകയില്ല. നീതിയോട് വിധിക്കുന്നവനായാലും ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ഒരുപക്ഷെ നാം ഒക്കെ അവർ ലജ്ജിതരായി നിൽക്കുന്നു. പക്ഷെ നമുക്കൊക്കെ എന്താ വേണ്ടത്? കാരുണ്യവാനായ ഒരു ദൈവമേ, അബ്ബാ പിതാവെ എന്ന് നാം വിളിക്കുമ്പോൾ, കർത്താവെ നമ്മളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ചുങ്കക്കാരനായ മനുഷ്യനോടുകൂടി നെഞ്ചത്തെറിച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ, അനുതാപത്തോടുകൂടെ പ്രാർത്ഥന നാം സമർപ്പിക്കുമ്പോൾ, അത് ദൈവമേ എന്നോട് കരുണ ചെയ്യണമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് സ്നേഹവാനായ കാരുണ്യവാനായൊരു ദൈവത്തോട്, കരുതുന്നവനായൊരു ദൈവത്തോട്, ദൈവമേ നിന്റെ നീതിക്ക് തക്കവണ്ണം എന്നോട് ചെയ്യാതെ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കരുണ ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ നീതിപൂർവമായ വിചാരണകൾ മുമ്പാകെ നാം നിൽക്കുമ്പോൾ ഭയത്തോടുകൂടി നിൽക്കേണ്ടി വരുമെന്നൊരു ചിന്തയാണ്. എന്നാൽ നമ്മുടെ ദൈവം നീതിയേക്കാൾ കരുണയും മനസ്സലിവുമുള്ള സ്നേഹവാനായ ദൈവമെന്ന് നാം വിശ്വസിക്കുകയും വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിന് അത് കരുതുകയും ചെയ്യുമ്പോൾ, കർത്താവെ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ, എന്റെ കുറവുകളെ ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. ഒനേസിമോസിനെ അനുശുപോർത്തിന് വേണ്ടി പൗലോസ്ലിക പ്രാർത്ഥിക്കുന്നു. അതിപ്രകാരം തന്നെ ആ കർത്താവെ, നിന്റെ നീതിയുടെ ദിവസത്തിൽ, ന്യായവിധിയുടെ ദിവസത്തിൽ അവനോട് നീ കരുണ ചെയ്യണം. കുറവുകളും തെറ്റുകളും ഒക്കെ പറ്റിപ്പോയിട്ടുണ്ട്. നീ ന്യായവിധിക്കുമ്പോൾ അവനോട് കരുണ ചെയ്യണമേ. അതാ നമ്മൾ പ്രാർത്ഥിക്കുന്നേ, കർത്താവെ നിന്റെ ന്യായവിധിയുടെ ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ പിതാക്കന്മാരോട് കരുണ ചെയ്യണമേ. നിന്റെ മഹത്വം ഉദിക്കുന്നാൾ നിൽക്കണം, അവരും നിന്റെ വലത്തുഭാഗത്താൽ അവരെ നിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ നീതിയോടുകൂടി ന്യായം വിധിക്കുന്നുവെങ്കിൽ, കർത്താവെ ഞങ്ങളൊന്നും തിരുമുൻപാകെ നിൽക്കുവാനുള്ള യോഗ്യതയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ കുറ്റബോധമുള്ളവരാ, പാപബോധമുള്ളവരാണെന്ന് ചിന്തിക്കുവാൻ നമ്മളെ സഹായിക്കണം എന്ന് നമ്മൾ എപ്പോഴും അഹംഭാവത്തോടുകൂടെ നിൽക്കുമ്പോഴും നാം ദൈവത്തെ വിശ്രദ്ധിയും വിനയത്തോടെ നിൽക്കണം, ശാന്തതയോട് നിൽക്കണം. കാരുണ്യവാനായ ദൈവമേ നിന്നു മുമ്പാകെ ഞാൻ നിൽക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധത്തോട് നിൽക്കണമെന്ന് നാം പഠിപ്പിക്കുന്നതിനെയും പറയുന്നതിന്റെയും കാരണം അതാ. പരിശീലനം ചുരുക്കക്കാരനും പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോകുന്ന ഒരു കഥ കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ ആഴമായ ആ ആശയം നമുക്ക് ഉൾക്കൊള്ളേണ്ടതുകൊണ്ട് സാധിക്കും. ആ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ, അത് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ കർത്താവ് കരുണ ചെയ്യണമെന്ന് നമ്മുടെ നീതിയും നമ്മളുടെ പാപവും നമ്മളുടെ നന്മയും നമ്മുടെ തിന്മയും ഒരു ക്ലാസിന് രണ്ട് തട്ടിൽ ഇടുമ്പോൾ, ഒരുപക്ഷെ നമ്മളുടെ നന്മയുടെ തട്ട് താഴെ നിൽക്കുവാൻ തക്കോളം നമുക്ക് സാധ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ കരുണയ്ക്ക് നമ്മൾ യോഗ്യതയുള്ളവരാകും എന്നുള്ളത് എനിക്ക് എന്റെ ഇതുവരെയുള്ള ഒരു ദൈവിക വിശ്വാസത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ കരുണ, നമ്മുടെ പാപവും നമ്മുടെ നന്മയും തിന്മയും ഉള്ള ജീവിതത്തിൽ നമ്മുടെ നന്മയുടെ തട്ട് ത്രാസിന്റെ ലോക ജീവിതത്തിൽ താഴ്ന്നു നിൽക്കുവാൻ തക്കോണം. പാപത്തിന്റെ അനുഭവത്തെക്കാൾ നമ്മുടെ ജീവിതത്തിലെ നന്മകളുടെ അനുഭവം കുരി നിൽക്കുവാൻ തക്കോണം സാധ്യമാകുന്നുവെങ്കിൽ, നിശ്ചയമായും വലതുഭാഗത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കരുണയോടെ ദൈവം തമ്പുരാൻ കുറവുകളില്ലാതെ ആർക്കും ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കില്ല. കുറവുകളും തെറ്റുകളും ഇല്ലാതെ ഞാൻ കുറവില്ലാത്തവനാണെന്ന് പറയുന്നതാണ് പാപമെന്ന് കർത്താവ് തന്നെ പറയും. നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ ഉദ്ദേശം നഷ്ടപ്പെട്ടവരാണെന്ന് നമ്മളാരുടെ തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ, സ്വാർത്ഥതയോടും സ്വന്തം താല്പര്യങ്ങളോടും എന്തെങ്കിലുമൊക്കെ കുറവുകളോടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ കരുണയോടും സ്നേഹത്തോടും ദൈവവോടും കർത്താവിന്റെ പഠിപ്പിക്കലുകളോടും ചേർന്ന് നിന്ന് നന്ദിയിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ, ഒരുപക്ഷെ കരുണയോടുകൂടി ദൈവദിവസത്തിൽ നിൽക്കൊണ്ടൊക്കെ നമുക്ക് സാധിച്ചു. അവസാനം നിമിഷവും വലത്തുഭാഗത്തെ കള്ളന് സ്വർഗീയമായ പരദീസയുടെ അനുഭവം കൊടുക്കുവാൻ തമ്പുരാൻ അർഹതയുണ്ടെങ്കിൽ നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കാ കഴിയുന്നത്? രക്ഷദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ കാരുണ്യവാനായ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. അവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നമ്മൾ തക്കവണ്ണം പ്രാപിക്കേണ്ടത് എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മളെ നീതിയുടെ നന്മയുടെ തട്ട് ദൈവസന്നിധിയിൽ ഒരു ദ്രാസിൽ താങ്ങുകളെ എടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധയോടുകൂടെ ആയിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ അവസരത്തിൽ ഓർപ്പിക്കാനുള്ള സമയം അവസാനിക്കുന്നു എന്നുള്ളത് എനിക്ക് നിശ്ചയിക്കുന്ന സമയം അവസാനിക്കുന്നു എന്നുള്ളത് ഞാൻ ഭാഗം നിർത്തുകയാണ്. ദൈവികമായ കരുണയുടെ അനുഭവത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശയോടുകൂടി വളരുവാൻ, ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഇതിനപ്പുറത്തും ഒരു ജീവിതമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. പരിശുദ്ധന്മാരുള്ളതായ മധ്യസ്ഥയിൽ, നമ്മൾ വാങ്ങിക്കുള്ളതായ സംസർഗത്തിൽ സജീവമായി നിലനിന്നുകൊണ്ട് പരിശുദ്ധ സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസം നിലനിൽക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യവസ്ഥ തന്ന ബഹുമാനപ്പെട്ട രാജശക്തിനോടും ഈ ഡയസിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രിയ എല്ലാ വിശ്വാസികളും അഭിവന്യ അഭിവന് ദീപേനയോടും ഒക്കെയുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ബിനു ജോൺ അച്ഛന്റെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്കിന്ന് പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് പുതുവർഷത്തിന്റെ രണ്ടാം ബുധനാഴ്ചയിൽ, സൂബോറോ പ്രാർത്ഥന എന്ന പ്രത്യേകമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ കേൾക്കുവാനായിട്ട് ദൈവം നമുക്കിടയാക്കി. ആദിമ ക്രൈസ്തവ സഭയിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള സംയോജനം അതെപ്രകാരമായിരുന്നു എന്നുള്ള ചിന്തയാണ് ഏറ്റവും കൂടുതൽ സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയതും. പല സഭകളായിട്ട് കാൽസിഡോണിയൻ സിനഗദോസിന് ശേഷം സഭ തിരിയാനുള്ള കാരണം പ്രൊട്ടസ്റ്റന്റ് സഭകൾ 15-16 നൂറ്റാണ്ടിൽ തുടക്കം കുറിച്ച് 19-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്റ്റൽ സഭകളും കടന്നു വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി സംസാരിക്കുന്ന ഒരു വിഷയമാണ് അച്ഛൻ ഇന്നിവിടെ നമ്മളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെട്ടത്. ധാരാളം വേദപുസ്തകത്തിലെ കുറിപ്പുകളും ആശയങ്ങളും വളരെ വേഗത്തിൽ നമ്മളോട് സംവേദിക്കുവാനായിട്ട് അച്ഛൻ ശ്രമിച്ചു. അതേറ്റവും ഭംഗിയായിട്ട് അച്ഛൻ നിർവഹിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന വാക്കിനെ കുറിച്ചും സഭ എന്ന ആശയത്തെക്കുറിച്ചും ഉള്ള ചിന്തകളുടെ വൈകല്യമാണ് ഈ ആശയക്കുഴപ്പത്തിലേക്ക് പലപ്പോഴും വിശ്വാസികളെ കൊണ്ടെത്തിക്കുന്നത്. സഭ എന്ന് പറയുമ്പോൾ നമുക്ക് അസാധ്യമായ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ വിശ്വാസികളും സമൂഹവും നീങ്ങുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങാനുള്ള ഒരു വേദി. ഈ രണ്ട് ചിന്തകളുടെ വൈകല്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം അച്ഛൻ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചതും. അതിന് ശക്തമായ മറുപടി പ്രത്യേകിച്ച് 1 തീമോത്തിയോസ് 2:5 ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോ വേദഭാഗത്തിലും ഏറെ പ്രസക്തമായ ആശയങ്ങൾ അച്ഛൻ അത് ഓരോ ഉദാഹരണ സഹിതം വേദപുസ്തകത്തിൽ നിന്ന് ചൂണ്ടി അടർത്തിയെടുത്ത് നമ്മളോട് വിശദീകരിച്ചു. പ്രാർത്ഥനയും ആരാധനയും, പ്രെയർ ആൻഡ് വർഷിപ്പ്, ഈ രണ്ടു വാക്കും വ്യത്യസ്തമാണ്. ലിറ്റർജി എന്നുള്ള വാക്ക് വ്യത്യസ്തമാണ്. സാക്രമെന്റ് എന്നുള്ള വാക്ക് വ്യത്യസ്തമാണ്. ഓരോ വാക്കിനും അതിന്റേതായ അർത്ഥവും വ്യത്യാസങ്ങളും ഉണ്ടെന്ന് പലപ്പോഴും സഭാമക്കളായ നമ്മൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്താറില്ല. ഇത് പഠിക്കുന്ന ഒരാൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനിവാര്യത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജെയിംസ് അല്ലെങ്കിൽ യാക്കോബിന്റെ പുസ്തകം 5:16 കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രേ ഫോർ വൺ അനദർ ദാറ്റ് യു മേ ബി ഹീൽഡ്, ദ പ്രേയർ ഓഫ് എ റൈറ്റിയസ് മാൻ ഹാസ് ഗ്രേറ്റ് പവർ ഇൻ ഹിസ് എഫക്ട്സ്. ഇങ്ങനെ ഉദാഹരണങ്ങളായിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെങ്കിലും യഥാർത്ഥത്തിൽ യേശുതമ്പുരാൻ കടന്നു വരുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ ജനനത്തിന് വലിയവനായ ദൈവം ഒരു ഇന്റർസെസറെയാ ലോകത്തിലേക്ക് അയച്ചത്. മാലാഖയുടെ രൂപത്തിൽ കടന്നു വന്നു. ഗബ്രിയേൽ മാലാഖ ഓരോ ആവശ്യമായ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ദൂത് മനുഷ്യനെ അറിയിക്കുന്നു. അപ്പൊ ആ മാലാഖ മനുഷ്യനാണോ മരിച്ചവനാണോ എന്ന് വ്യാഖ്യാനിക്കാൻ നമുക്ക് ഒരു സഭയ്ക്കും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കും സാധ്യമല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മധ്യസ്ഥത നിർവഹിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മറ്റൊരു വിഷയം, മലാഖമാരെ അയക്കുന്നു എന്ന ചിന്തയോടൊപ്പം തന്നെ സഭയ്ക്ക് സഭയുടെ വൺനെസ്, യൂണിറ്റി, അപ്പോസ്റ്റോലിക് നേച്ചർ ആൻഡ് കാതോലിക് നേച്ചർ, അതോടൊപ്പം തന്നെ മറ്റൊരു സ്വഭാവമാണ് സഭയെന്ന് പറഞ്ഞാൽ പ്രേയിങ് ഈച്ച് അദർ ഓർ ടു പ്രേ ഈച്ച് അദർ. അത് സഭയുടെ ഒരു പ്രത്യേകതയാണ്, പരസ്പരം പ്രാർത്ഥിക്കുക. പിന്നീട് ആശയക്കുഴപ്പത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന സ്ഥലം, മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് അച്ഛൻ ചൂണ്ടിക്കാണിച്ചു. അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് എന്ന വാക്യത്തിനപ്പുറമായി വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെ പരിഗണിക്കുവാനും ആ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുവാനും സാധിക്കും. മത്തോമാ സഭയിൽ നിന്ന് കടന്നു വന്ന ചില വ്യക്തികൾ എന്നോട് ഈ അടുത്ത സമയത്ത് പങ്കുവച്ചത്, അച്ഛാ ഞങ്ങളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചത് മാതാവ് ഒരു കലമാണ്, ആ കലത്തിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു, വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കലം വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പണ്ട് ഏതോ ഒരു ഉപദേശി പ്രസംഗിച്ചത് ഞങ്ങളുടെ തലയിലിരിക്കുക. പക്ഷെ അത് കലം മാത്രമല്ല, അതൊരു പ്രത്യേക കലം തന്നെയാണ്. ഒരുപാട് കലം ആ ലോകത്തുണ്ടായിരുന്നപ്പോൾ ഒരു പ്രത്യേക കലമായി തെരഞ്ഞെടുത്തു. ആ കലം വിശുദ്ധമായതുകൊണ്ടാണ് അതിനകത്ത് ഒഴിച്ചു വെച്ചതും വിശുദ്ധമായത്, അതിൽ നിന്ന് ഉത്ഭവിച്ചതും വിശുദ്ധനാകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇത് മത്തോമാ സഭയിൽ നിന്ന് കടന്നു വന്ന കുറച്ച് മനുഷ്യര് ഈ അടുത്ത സമയത്ത് ഒരു ഭവനത്തിലിരുന്ന് എന്നോട് സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഉൾക്കൊള്ളാനുള്ള മനസ്സോടുകൂടി ഈ വിശ്വാസത്തെ മനസ്സിലേക്ക് സ്വീകരിച്ചാൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ആശയം നിശ്ചയമായും വിശ്വസിക്കാൻ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം എന്ന് പറയുന്നത് പോലെ പരിഭാവനമാണ്. ബഹുമാനപ്പെട്ട അഭിനവ് അച്ഛന്റെ ഈ ശ്രമം നമുക്ക് ഏറെ പേർക്കും ഒരു കുളിർകാറ്റ് പോലെ നല്ലൊരു ആശ്വാസം ഈ വിഷയത്തെ കുറിച്ച് നൽകി എന്ന് ഞാൻ കരുതുകയാണ്. ദൈവം നമ്പുരാൻ എല്ലാവരെയും തന്റെ കൃപ കൊണ്ട് നിറച്ച് ഈ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാകട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് വേപ്പണ്ടിലുള്ള കുഞ്ഞുമോൻ സാറിനെ നമ്മളിങ്ങനെ കുറെ ദിവസമായിട്ട് എല്ലാ ദിവസങ്ങളായിട്ടും നമ്മൾ ഓർക്കുന്നു. ഇതറിയാം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, പക്ഷെ ഒരു നേരിയ ചേഞ്ചസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ പ്രതിഫലമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ആരോഗ്യത്തോടെ കടന്നു വരാൻ ദൈവമിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഫാൻസി എന്ന് പറയുന്ന ഒരു മകളെ ഓർത്ത് പ്രാർത്ഥിക്കാം, ക്യാൻസറായിട്ട് ചികിത്സയിലാണ്. അതുപോലെ തന്നെ തോമസ് വർഗീസ് സ്ട്രോക്ക് ആയിട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു, അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. റജി ഫിലിപ്പിനെ ഓർക്കാം, മേഴ്സി ഓർക്കാം, ഷൈജുവിനെ ഓർക്കാം, അനൂപ്, ബിന്ദു, മറിയാമ തോമസ്, തോമസ്, മേരി, അലീന ജോയ്, രാജൻ മാത്യു, ജോൺസൺ, നിർമ്മല, ജോയൽ ജോജി മാത്യു, ജോയൽ, സജി ആൻഡ് റോഹാൻ, സേറ, മോളി, സൂസമ തോമസ്, ജോയ്, ശോശാമ, ആനി ജോയ്, സൗമ്യ, മനോജ്, സണ്ണി, ബെഞ്ചമിൻ, മറിയ, ടോബി, ജോൺസൺ, ഇബ്രഹാം, രാജൻ, നിർമ്മല, അലീന. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് ദൈവം ഭാഗ സമർപ്പിക്കുന്നതാണ്. ഞങ്ങളെ അളവ് കൂടാ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നിങ്ങളുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിച്ച് ഞങ്ങളെ തന്ന താഴ്മയോട് നന്മയിൽ വളർത്തിയെടുക്കുവാൻ തന്ന നല്ല നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ വർഷവും അവിടുത്തെ ബലമുള്ള ഭുജങ്ങളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എപ്പോഴും ആ കരുണയിലായിരിക്കും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഭവനത്തിലിരിക്കുമ്പോഴും ഇവിടെയായിരിക്കുന്ന അവസരങ്ങളിലൊക്കെ തമ്പുരാന്റെ ശക്തമുള്ള കരങ്ങളിലാണെന്നുള്ള ഒരു ചിന്ത ഞങ്ങൾ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം പ്രേരക ശക്തിയായി ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ രോഗികളായി പേര് പറഞ്ഞ അനേകര്, ഞങ്ങളുടെ മനസ്സിൽ അനേക ആളുകളുടെ പേരുകളുണ്ട്, ഒരേക്ക തിരുമുമ്പാ സമർപ്പിക്കുന്നു. വേദനകളും നൊമ്പരങ്ങളും ഭീകരമായ രോഗവുമൊക്കെ പലപ്പോഴും ഞങ്ങളെ ശക്തമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവയിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങൾക്കുള്ള ഏകനാമം ദൈവമേ അങ്ങയുടെ സന്നിധിയിലാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവം നിലവിളിക്കുന്ന മക്കളോട് അവിടുന്ന് കരുണ തോന്നണമേ, അവർക്ക് മുമ്പാകെ അങ്ങയുടെ കരുണയുടെ സ്വർഗം തുറക്കണമേ. ഏത് പ്രയാസത്തിന്റെ മധ്യത്തിലും പ്രയാസം എത്ര രൂക്ഷമായിരുന്നാലും അവയൊക്കെ അതിജീവിച്ച് ശക്തിപ്പെടുത്തുന്ന, സ്നേഹിക്കുന്ന, സ്വാന്തനിപ്പിക്കുന്ന സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലായിരിക്കാൻ നിന്റെ മക്കളെയൊക്കെ ഇടനിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയ്ക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ, രോഗത്തിന് അവിടുന്ന് ആശ്വാസം നൽകണമേ. കുറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. എന്റെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ എല്ലാം കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കട്ടെ. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടും കുഞ്ഞുങ്ങളില്ലാതെ മാനസിക ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, ബാബാ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് സഭയിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ പ്രോസസ്സിനെയൊക്കെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ആത്മീക സംഘടനകളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലം വലയുന്നവരെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോട് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെ ധന്യരാക്കണമേ. കൂടുതൽ ആത്മീയ അറിവിൽ വളരുവാനും ആ വളർച്ച നിത്യതയിലേക്കുള്ള സാധ്യതയായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചന ധ്യാനിച്ച പ്രിയപ്പെട്ട അഭിഷേകത്തിനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടവകയും ശുശ്രൂഷകളെ മാതാപിതാക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം വീണ്ടും വളരെ താഴ്മയോട് സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ, സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉറവുകൾ കുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷമിൽ ആശ്വാസം നൽകണമേ. നീ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും നമ്മുടെ പരിശുദ്ധ സഭയോടും നമ്മുടെ ഇടയിൽ രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ ദൂരെയും ചാരിയുമായിരിക്കുന്ന എല്ലാവരോടും കൂടിയും നമ്മൾ വാങ്ങിപ്പോയവരോടു കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ധന്യവാദം. നന്ദി പൂവിനെ സംബന്ധിച്ച് എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നി പിനുവച്ചന് നേർത്ത് നൽകിയ വന്നിയ മാമനച്ചൻ, ഐസക് വിവരകാശച്ചൻ, ബി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. ബൈബിൾ വാച്ച മോഹൻ നങ്കട്, ഇതിന്റെ അത്യസ്റ്റേറ്റ് വെച്ചതിൽ പ്രിയപ്പെട്ട മാനവച്ച, അല്പമായോ അധികമായോ സഹായിക്കുക സഹകരിക്കുക ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.